ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം.
സ്വാഗതം.
ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ.
ഞാൻ ആർ ജെ ലക്ഷ്മി.
മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോ തുടങ്ങിയിട്ട് ഇപ്പോൾ 3.5 വർഷത്തോളം ആയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നിരവധി വിഷയങ്ങളെ നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കൂടുതലായി ചർച്ച ചെയ്ത് പോരുന്ന കാര്യം പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രേക്ഷകർക്ക് ഈ വിഷയത്തിന്മേൽ കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മെസ്സേജുകളിലൂടെയും ടെലിഫോൺ കാളുകളിലൂടെയും എല്ലാം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കാരണം പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അതുവഴി ലഭ്യമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും ഈ ലിങ്കുകൾ ഉപയോഗപ്രദമാകുന്നതാണ്. അപ്പോൾ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലക്ഷ്മി കുറേയധികം ക്വസ്റ്റ്യൻസൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കാര്യം പലരും, ലക്ഷ്മിയാണ് ഇത്തരം മെസ്സേജുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ലക്ഷ്മിക്ക് ഇൻട്രസ്റ്റ് തോന്നിയ കുറേ വിഷയങ്ങൾ എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ഇത് നമുക്ക് അവതരിപ്പിച്ചാൽ കൊള്ളാം, ഇത് പലർക്കും പ്രയോജനപ്രദമാകും എന്നൊക്കെ പറഞ്ഞ് ഓരോന്നായിട്ട് എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണിക്കാറുണ്ട്. അപ്പോൾ ലക്ഷ്മി, ഇന്നത്തെ ഏത് വിഷയമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? നമുക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് എത്രത്തോളം പ്രയോജനപ്രദമാകും എന്നുള്ളതും കൂടി ഒന്ന് പറയാമോ?
അപ്പോൾ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് തന്നെയുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ അവൾ ഈ അടുത്ത് നമ്മൾ ചെയ്ത വാരൻറ്റിങ് സ്പെഷ്യൽ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേക്കാണ് എന്നോട് ഒരു കാര്യം പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ, അവൾക്കൊരു കുഞ്ഞു മോനുണ്ട്. മോനൊരു 2.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ മോൻ്റെ ഒരു വിഷയമാണ് പ്രധാനമായിട്ടുള്ള പുള്ളിക്കാരി പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോന് ഭയങ്കര വാശിയാണ്. എന്ത് കാര്യത്തിനും ഭയങ്കര വാശിയാണ്. 2.5 വയസ്സേ ഉള്ളൂ എങ്കിലും അത്യാവശ്യം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ, അവൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല, അല്ലെങ്കിൽ അവനോട് അവൻ എന്തെങ്കിലും ഒരാവശ്യമുണ്ട്, എന്ത് കാര്യമാണെങ്കിലും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള വാശിയും ബഹളവും കരച്ചിലും
ഒക്കെയാണ്. അല്ല, സ്വാഭാവികം തന്നെ
കരച്ചില്. ഓക്കെ, നമ്മളിപ്പോ കരച്ചിലാണെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കാം. പക്ഷെ ഇതല്ല, ഇത് നേരെ പോയിട്ട് ചോരില് തല കൊണ്ടുവന്ന് വെച്ചിട്ട് മുട്ടിക്കുകയാണ്, ഇടിക്കുകയാണ്. അങ്ങ് ഇടിച്ച് ആ തല മുഴച്ചു വരും. അപ്പൊ അത്രയും ശക്തിയായിട്ട് ഇടിക്കുന്ന കാര്യം അവന് വേദനിക്കൂ എന്നുള്ളതിനെ കുറിച്ച് പോലും റിയലൈസ് ചെയ്ത. സാധാരണ കുട്ടികൾ ചിലപ്പോ എന്താണ് ഈ ഇടിക്കുന്നതൊക്കെ ചെയ്യാറുണ്ട്. എന്നാലും വേദനിച്ചിട്ട് അത് നിർത്താതിരിക്കുക എന്ന് പറയുമ്പോൾ അവള് ഭയങ്കരമായിട്ട് അത് അവര് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളിലുള്ള ഇങ്ങനെ ഇത്രയും വാശികൾ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്തരം വാശിയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതൊരു നല്ല വിഷയമായിരിക്കും അല്ലേ?
തീർച്ചയായിട്ടും നല്ലൊരു വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം ഏകദേശമൊക്കെ കയ്യിൽ കാണുമായിരിക്കും. ഞാൻ പറഞ്ഞാൽ ഈ കുട്ടികളെ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടി പാരൻസ് ഇടുന്ന് കഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ പറ്റില്ല. പല കുറ്റങ്ങളും പലപ്പോഴും കുട്ടികൾ കാണിക്കുന്ന സ്വഭാവ വൈകൃതങ്ങൾക്ക് പാരൻസ് കേൾക്കേണ്ടത് വളർത്തു ദോഷമാണ്, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളാണ്, ഒന്നുണ്ടായിട്ട് അതിനെ തലയിലെടുത്ത് വെച്ച് വളർത്തിയതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞ് കുട്ടികൾ ചെയ്യുന്ന എല്ലാ കുറ്റങ്ങളും മിക്കവാറും പാരൻസിനാണ് കേൾക്കേണ്ടി വരുന്നത്. അപ്പം പാരൻസ് എന്ത് ചെയ്യും? കുട്ടികളെ കൂടുതൽ അച്ചടക്കമുള്ളവരായിട്ട് വളർത്താനും മര്യാദ രാമന്മാരും രാമികളുമായിട്ട് വളർത്താനൊക്കെ ഒരുപാട് ശ്രമമൊക്കെ നടത്തും. ലക്ഷ്മി അങ്ങനെ മര്യാദ രാമിയൊക്കെ ആയിട്ട് വളർത്തിയ ആളാണോ? ഇങ്ങനെ തല കൊണ്ട് ചിരിക്കും, നെറ്റിയിലൊക്കെ കുറച്ച് പാടുണ്ട്. ഇതേ സംഭവം ലക്ഷ്മിയുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂട്ടുകാരിയുടെ ഒക്കെ പേര് വെറും വെറുതെ ആയിരിക്കും. എങ്ങനെയാണ് ലക്ഷ്മി?
ഇല്ല, വാശിയൊന്നും അങ്ങനെ എന്ന് വെച്ചാൽ ഞങ്ങളെ ഒന്നും വാശിക്കുന്ന ഒരു ബലമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു കാര്യത്തിനും വാശിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കാതിരുന്നുള്ള വാശികളൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല.
ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ലക്ഷ്മി ഉണ്ടാവുക ഒരു വാശി, അത് ഭക്ഷണത്തോടുള്ള ഒരു വാശിയായിരിക്കും ലക്ഷ്മിക്ക് ഉള്ളത്.
അതല്ല, അങ്ങനെ നമ്മളെ വാശികൾ അങ്ങനെ അംഗീകരിക്കാറില്ല. പൊതുവില് ശരീരം വേദനിപ്പിച്ചിട്ടുള്ള യാതൊരു വാശിയും ഞാൻ കാണിച്ചിരുന്നില്ല.
നല്ല കാര്യം, നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ശരീരം നോവാൻ പാടില്ല. അപ്പൊ നമുക്ക് ഈ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടിലുള്ള മിക്ക അമ്മമാരുടെയും പരാതിയാണ് ഈ കുട്ടികൾ വാശിയെടുത്ത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞു കുട്ടികളിൽ ഇങ്ങനെ വാശി വരുന്ന എപ്പോഴൊക്കെ ആയിരിക്കും അറിയാമല്ലോ, നമ്മുടെ യാമിയുടെ കാര്യത്തിൽ കുട്ടി അത് വല്ല അസുഖങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ
അല്ലേ, വാശി പിടിച്ചിട്ടുള്ള കരച്ചിലല്ല അവർക്ക് പറ്റുന്നില്ല, ആവുന്നില്ലാതിരിക്കുമ്പോഴത്തേക്കും എന്താണ് ആ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എല്ലാം കൂടെ കൊണ്ടിട്ടുള്ള ഒരു വാശിയാണ് വേണ്ട, ഇപ്പം ഫുഡ് വേണ്ട എന്നൊക്കെ പറയുന്നത്. അതൊക്കെ അവരുടെ ആ ഒരു അസുഖത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ളത്, അത് അങ്ങനെ കണ്ടാൽ മതിയാവും, അതൊരു വാശിയുടെ ഭാഗമാണെന്ന്
കുഞ്ഞു കുട്ടികൾ വാശി പിടിച്ച് കരയും. നിർബന്ധത്തോടു കൂടി കരയുന്നതെല്ലാം പലപ്പോഴും പലതരം അസുഖങ്ങളുടെ ലക്ഷണമായിരിക്കും. പക്ഷെ ചില കുട്ടികളാണെങ്കിൽ തങ്ങളുടെ കാര്യങ്ങൾ, തങ്ങളുടെ സ്വാർത്ഥമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും വാശി കാണിക്കാറുണ്ട്. ഇവിടുത്തെ ഈ ഇടി എന്ന് പറയുന്ന കാര്യം ഇതൊരു, അതായത് അവൻ ഭീഷണിയാണ് ഇവിടെ മുഴക്കുന്നത് കേട്ടാ. അതായത് ഞാൻ നെറ്റി കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ,
ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഇവര് ഈ മുഴച്ചു വന്നപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എടുത്തു കാണും. അപ്പൊ എന്തു പറ്റി, അവൻ ഇതൊരു എന്താ ഒരു ഈ വളം കിട്ടിയതുപോലെ ആയി. അപ്പൊ പിന്നെ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായി മാറിയതാണെന്നാണ് എനിക്കതിൽ തോന്നിയത്.
ഇങ്ങനെ തന്നെയാണ് ലക്ഷ്മി ഇതെല്ലാം തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞുതരാം, ഈ പണ്ട് മുതലേ നമ്മൾ പറയും ഈ കതിരിന്മേൽ വളം വയ്ക്കരുത് അങ്ങനെയൊക്കെയുള്ള കുറേ പ്രയോഗങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം ബാല്യകാലത്തിൽ കുട്ടികളെ വളർത്തുന്ന പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു രീതിക്ക് അത് ആ ഒരു ഇതുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഒരു ബാല്യ കയറാൻ മല തന്നെയാണ്. ഒരു കുട്ടിയെ നിയതമായ, അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിനോട് ഇണങ്ങി, അതായത് സമൂഹത്തിൻ്റെ കീഴ്വഴക്കങ്ങളെ അംഗീകരിച്ച് അവർക്ക് ഔപചാരികമായി പെരുമാറേണ്ടതും ബഹുമാനിതമായിട്ട് പെരുമാറേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തി അവനിൽ അത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള പ്രധാനമാണ്. അപ്പോൾ കുട്ടികളിലൊരു വാശി വരിക എന്ന് പറഞ്ഞാൽ അവന് അറ്റൻഷൻ കൂടുതൽ കിട്ടുക, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും അവൻ ഈ പ്രകൃതമെല്ലാം കാണിക്കുന്നത്. പ്രധാനമായിട്ട് ആ കുട്ടി ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഒരുതരം ഭീഷണിയായിരിക്കും പലപ്പോഴും അവൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഉപയോഗിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ വലിച്ചെറിഞ്ഞു എന്ന് വരും അല്ലെ, കണ്ടിട്ടില്ലേ, എടുത്ത് ഒറ്റ ദൂരെ എറിയേക്കാം.
എന്നിട്ട് കുട്ടികൾ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ബോഡി വേദനിപ്പിക്കുന്ന കുട്ടികളെ ഞാൻ അധികം കണ്ടിട്ടില്ല, ഈ വസ്തുക്കളൊക്കെ വലിച്ചെറിയുക തള്ളിപ്പൊട്ടിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവളുടെ ഒരു പ്രശ്നത്തിൽ അവൾ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കുട്ടികൾ ഈ തലയിട്ട് ഇടിച്ച് മുറിവുണ്ടാക്കുക അല്ലെങ്കിൽ ബോഡിയെ പെയിൻ ചെയ്യിപ്പിക്കുക എവിടെന്നെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ പാരൻസിൻ്റെയോ ആരുടെയെങ്കിലും അങ്ങനെയുള്ള രീതിയിൽ ശരീരം വേദനിപ്പിക്കുന്നവർ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കുട്ടികളെ ചിലപ്പോൾ കാണിക്കാറുണ്ട്.
അങ്ങനെ അങ്ങനെ നിർബന്ധമല്ല, കുട്ടികൾ കാണുക, അവരത് ശീലിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരാദ്യം ഒരു പ്രയോഗം നടത്തും. അതായത് കുട്ടി ഒന്ന് വീഴുമ്പോൾ അയ്യോ മക്കൾ വീണോ എന്ന് പറഞ്ഞ് നമ്മൾ ഓടിച്ചെന്ന് എടുക്കും. എന്നിട്ട് കുട്ടി മനഃപൂർവ്വം ഒന്ന് മുട്ടിക്കുമ്പോൾ അയ്യോ കുട്ടിയുടെ തല മുട്ടിയോ, അച്ഛൻ ഇതെടുത്ത് തരാമേ അല്ലെങ്കിൽ അമ്മ ഇതെടുത്ത് തരാമേ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആദ്യത്തെ വള അവിടെ വീഴുകയാണ്. അവന് മനസ്സിലായി ഈ ഒരു പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ ഇവർ പേടിക്കും, ഇവർ പാനിക്കാവുമ്പോൾ എനിക്ക് ഈ കാര്യം കിട്ടും. അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾ ആദ്യത്തെ ചുവട് നമ്മുടെ കയ്യിൽ, പാരൻസിൻ്റെ കയ്യിലാണ് ഈ ആദ്യത്തെ വളം വയ്പ്പ് എന്ന് പറയുന്ന കാര്യമുള്ളത്. അവിടെ നമ്മൾ എങ്ങനെ ഈ കുട്ടിയുടെ ഈ ശീലം ഞാൻ ഇവിടെ വളർത്താൻ തുടങ്ങുകയാണ് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ തുനിഞ്ഞില്ലെങ്കിൽ എന്തൊറ്റും ഇത്തരം ശീലങ്ങൾ കുട്ടികളിലേക്ക് വളരും. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു കുട്ടി വാശി പിടിച്ച് കരയുമ്പോൾ ലക്ഷ്മിയാണെങ്കിൽ എന്ത് ചെയ്യും,
കുട്ടി വാശി പിടിച്ച് കരയുന്നു, വാശി പിടിച്ച് കരയുമ്പോൾ വാശി പിടിക്കുന്നത് എന്തിനാണെന്നുള്ളത് ആദ്യം ചോദിക്കും. നമ്മൾ എന്താണ് കരയുന്നത് എന്ന് ചോദിക്കും. അപ്പൊ എന്താണ് കാര്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ കുട്ടിയുടെ ഏജ് അനുസരിച്ചിട്ട് നമുക്ക് ഇത് നമുക്കിപ്പോൾ സാധിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ല സാധിക്കാൻ പറ്റാത്തതാണ് എങ്കിൽ എന്തുകൊണ്ട് അത് കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യാം.
ഓക്കെ, അത് ആ സിറ്റുവേഷനിൽ നടക്കുക, കുട്ടി വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി എന്തായിരിക്കും ചെയ്യുന്നത്, കുട്ടി ഒരു കാര്യത്തിൽ എവിടെയെങ്കിലും തല കൊണ്ടു വെച്ച് മുട്ടിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തായിരിക്കും പൊതുവിൽ ചെയ്യേണ്ടത്, ഫസ്റ്റ് വൺ കുട്ടിയെ നമ്മൾ രഹസ്യമായി നിരീക്ഷിക്കുകയും അവൻ കാണുകയും അല്ലെങ്കിൽ അവൾ കാണുകയും നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള മട്ടിലായിരിക്കണം ആദ്യം പെരുമാറേണ്ടത്. ആദ്യം നമ്മൾ കുറച്ച് ഇതിന് വളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പം ഈ സംഭവം നമ്മളില്ലെങ്കിൽ തൽക്കാലം ഒരു ഫോണൊക്കെ എടുത്ത് അടുത്ത് സംസാരിക്കും പോലെയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, ഇവൻ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ വേറൊരാളത്ത് വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ കുറച്ച് നേരമൊക്കെ തലയൊക്കെ അവിടെയൊക്കെ കൊണ്ടുവച്ച് അവനെ അവൻ ചിലപ്പോൾ എടുത്ത് എറിഞ്ഞെന്നൊക്കെ വരും, നമ്മൾ അവനെ മൈൻഡ് ചെയ്യരുത്, അങ്ങോട്ട് എന്നിട്ട് മറ്റൊരു റൂമിലോട്ട് പതുക്കെ നടന്നു പോകണം. ഇവനെ നമ്മൾ നിരീക്ഷിക്കണം കേട്ടോ, ഇവൻ നിരീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ആ രീതികളെ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് രണ്ട് വട്ടം ഈ കാര്യമാകുമ്പം ഈ കുട്ടിയിലെ ഇത് എൻ്റെ ഈ അടവ് ഇവിടെ
നടക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇത് നമ്മള് മാത്രം ഉള്ളപ്പോഴാണെങ്കിലും ഓക്കെ, പാരന്റ്സ് മാത്രം ഉള്ളപ്പോഴാണെങ്കിലും ഒരു പബ്ലിക് സ്ഥലത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ നമ്മള് മാർക്കറ്റിൽ തന്നെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ വെച്ചിട്ട് ഇതുപോലെയുള്ള ആക്ഷൻസ് കാണിക്കുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ നമ്മളൊരു വല്ലാണ്ട് ആയിപ്പോവും. കാര്യം കുട്ടി എന്തുകൊണ്ടിങ്ങനെ ബോഡി എന്താണ് കുട്ടി എന്തുകൊണ്ടിങ്ങനെ സ്വയം വേദനിപ്പിക്കുന്നു എന്നുള്ളത് എന്തായാലും മറ്റുള്ളവർ ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ ഇങ്ങനെ കാണിക്കാറില്ലല്ലോ, അതൊരു പ്രത്യേക രീതിയിൽ.
അത് തന്നെയാണ് ലക്ഷ്മി പറഞ്ഞത്, നമ്മൾ വീട്ടിനുള്ളിൽ വെച്ചാണ് കുട്ടികളെ ഇത്തരം കാര്യങ്ങളിൽ പരിശീലിപ്പിക്കേണ്ടത്. അതായത് ഇത് വീട്ടിനുള്ളിൽ പലവട്ടം കാണിച്ചിട്ടായിരിക്കും ഇത് സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതം വരുന്നത്.
നമ്മൾ ഈ അടുത്തൊരു വീഡിയോ കണ്ടത് ഓർമ്മയില്ലേ, അതിൽ എന്തോ പറഞ്ഞിട്ട് അമ്മയോടോ അച്ഛനോടോ എന്തോ സംസാരിച്ച് ഓടി വന്നിട്ട് നേരെ വന്നങ്ങ് വീണങ്ങ് കിടക്കുകയാണ്, എന്നിട്ട് അവിടെ കിടന്ന് കരയുകയാണ്. ആക്ച്വലി അവന് ഈ പറഞ്ഞ മാതിരി വീണ് ഞാൻ വീണു എന്ന് പറഞ്ഞിട്ട് കാര്യം നേടിയെടുക്കാനുള്ള ഒരു വ്യഗ്രതയായിരിക്കും. അപ്പൊ അത് അവൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്,
ഇങ്ങനെ അതിനെ
എൻജോയ് ചെയ്ത് വേറൊരാൾ വീഡിയോ എടുക്കുകയാണ്.
അതെ അതെ, വീട്ടിനുള്ളിൽ വെച്ച് ഇത്തരം പ്രവണതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ തടയിടണം. തടയിട്ടിട്ട് അവിടെ വെച്ച് പതിയെ പതിയെ നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ, കുട്ടിയെ നിരീക്ഷിക്കുകയും ചെയ്യണം. ഒപ്പം കുട്ടി ചിലപ്പം അതിസാഹസ്യത കാണിച്ചേക്കും കേട്ടോ, തല കൊണ്ടു വെച്ച് മുട്ടിക്കോ മാത്രമല്ല, ചിലപ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ എടുത്ത് ചാടാനുള്ള നമുക്ക് ചെറിയ തോതിലൊരു ആത്മഹത്യ ടെൻഡൻസിയുടെ അടുത്ത് വരെ ചില കുട്ടികൾ കാണിച്ചേക്കാം. അത് നമ്മൾ കാണണം. ചില കുട്ടികളുടെ വയലൻസ് വളരെ കൂടുതലാണ്. അതിന് കാരണം എന്താണെന്ന് അറിയുമോ, മാതാപിതാക്കൾ ചിലപ്പോൾ വലിയ വഴക്കാളികളായിരിക്കും. ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി അച്ഛനോ അമ്മയോ ഒരു വസ്തു എടുത്ത് എറിയുന്നതൊക്കെ ഈ കുട്ടി കാണും. അതായത് ഭർത്താവിനെ നിയന്ത്രിക്കാം, ഭാര്യയോ ഭാര്യയെ നിയന്ത്രിക്കാം, ഭർത്താവോ ഇത്തരം കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ ആ അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയിൽ ഇതേ സ്വഭാവം വളരും. അതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ ഈ ശീലങ്ങളെ. കുട്ടിയുടെ മുമ്പ് വെച്ച് ഒരിക്കലും നമ്മൾ വയലൻസ് കാണിക്കരുത്. വയലൻസ് കാണിച്ച് ഒരാൾ വിജയിക്കുന്നതായിട്ട് കുട്ടി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ അത് അനുകരിച്ചിരിക്കും. അതുപോലെ തന്നെ ഇത്തരം വീഡിയോസ് ഉണ്ടല്ലോ, ചിലപ്പോൾ ടിക്ടോക്കിലും മറ്റുമൊക്കെ കുട്ടികൾ വേണ്ടാത്ത കാര്യങ്ങൾ കാണിക്കുന്നത്,
പാരൻസ് വളരെ സന്തോഷത്തോടു കൂടി ഈ കാണിക്കുന്നതിനെല്ലാം വീഡിയോ എടുത്ത് പ്രസന്റ് ചെയ്യാറുണ്ട്, പബ്ലിക്കിലോട്ട് കാണിക്കാറുണ്ട്. അപ്പൊ പലരും നെഗറ്റീവ് കമന്റ്സ് കൊടുക്കാറുണ്ട്, ഇത്തരം സ്വഭാവമുള്ള കുട്ടികളെ ഈ രീതിയിൽ നിയന്ത്രിക്കാതെ വളർത്തി കഴിഞ്ഞാൽ വലുതാവുമ്പോൾ വലിയ വലിയ ആരോഗ്യം ആയി മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമന്റുകൾ വരാറുണ്ട്. അപ്പൊ ഇതില് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരം കുറച്ച് വാശികളെ പാരന്റ്സ് കണ്ടില്ല എന്ന് വെച്ചു കഴിഞ്ഞാല് എന്താണ് അതിന് വളം വെച്ച് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ കുറേ അധികം മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ.
അത് മാത്രമല്ല, കുട്ടികൾ നീ ഇപ്പൊ പാരന്റ്സ് കാണിച്ച വയലൻസ് മാത്രമല്ല, ഈ സമൂഹത്തിലോട്ടിറങ്ങുന്ന മറ്റൊരു കുട്ടി ഇതുപോലൊരു പ്രവണത കാണിക്കുകയും മറ്റൊരാൾ ആ കുട്ടിയുടെ കാര്യം സാധിച്ചു കൊടുക്കണം ഇവൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇപ്പൊ സമൂഹത്തിൽ ഈ നഴ്സറി സ്കൂളിലോ മറ്റൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണും, പാർക്കിൽ പോകുമ്പോഴോ. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചുകൊണ്ട് വന്ന് ആദ്യമായിട്ട് അവൻ വീട്ടിൽ ചിലപ്പോൾ പരീക്ഷിച്ച് നോക്കും. ഈ പരീക്ഷണം നമ്മൾ ആ മുളയിലെ തന്നെ നുള്ളിക്കളയണം. ഈ കാര്യം മോന് കുട്ടാതെ ഇത് നടക്കില്ല, ഇത്തരം കാര്യങ്ങൾ അച്ഛനമ്മ ഇത് തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞ് കുട്ടിയെ ബോധിപ്പിക്കണം. കാര്യം നല്ല കുട്ടികൾ ഇങ്ങനത്തെ ശീലം ഉണ്ടായിരുന്നു.
നമുക്ക് സാധിക്കുന്ന കാര്യമായിരിക്കും, സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും, എങ്കിൽ പോലും അപ്പോഴത്
വയലൻസ് കാണിച്ചപ്പോൾ അത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് മനഃശാസ്ത്രപരമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടി അവന് പ്രിയപ്പെട്ട ഒരു കളിപ്പാട്ടമോ മറ്റോ എടുത്ത് അടിച്ച് ഉടച്ചു കളയുകയോ എറിഞ്ഞു കളയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ അവന്റെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. കാര്യം എന്താണ്, അവനിൽ സ്വന്തം നല്ല നല്ല കാര്യങ്ങളെ നശിപ്പിക്കാനുള്ള പ്രവണതയുണ്ട്, അവൻ്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട്, അവൻ്റെ ദുർവാശി നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം ശീലങ്ങൾ നമ്മുടെ കുടുംബത്തിനുള്ളിൽ വളർത്തിക്കൊണ്ടുവരാൻ പാടില്ല തന്നെ. അപ്പോൾ ഇവിടെ കൂട്ടുകാരിയുടെ വിഷയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഈ കുട്ടിയെ ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടൊന്ന് മുട്ടിക്കുകയാണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് ചെന്ന് തടവാനും പിടിക്കാനൊന്നും നിൽക്കേണ്ട. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഒന്ന് നൈസ്ലി അവനെ അവൻ്റെ മുമ്പേ നിന്ന് എസ്കേപ്പ് ചെയ്യുക, എന്നിട്ട് അവനെ നന്നായിട്ട് നിരീക്ഷിക്കണം. അങ്ങനെ അങ്ങനെ പല ആവർത്തി അവനിൽ നിന്ന് അകന്നു മാറിപ്പോകുമ്പോൾ അവൻ്റെ ഈ വിഷയങ്ങൾ, ഇത് മുട്ടിക്കുക മാത്രമല്ല പല പല വിഷയങ്ങൾ പലരും കാണിച്ചു തന്നു വരും, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്.
അപ്പൊ അതുപോലെ തന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഇത്തരം കുട്ടികളുടെ പ്രവണതകൾ കണ്ടിട്ട് പാരന്റ്സ് നിസ്സഹായരാകാറുണ്ട്. എന്നാൽ ചില പാരന്റ്സ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഉടനെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നിട്ട് അല്ലെങ്കിൽ ഹൈപ്പറായിട്ട് കുട്ടിയെ ഉപദ്രവിക്കുകയോ കുട്ടിയെ അടി കൊടുക്കുകയോ അല്ലെങ്കിൽ അവനെക്കാട്ടിയും ഉച്ചത്തിലോ അലറുകയോ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് കുട്ടിയെ മാനസികമായി തളർത്തുന്നവർ. അപ്പൊ അത് കുറച്ചുകൂടെ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, അവന്റെ വയലൻസ് കുറച്ചുകൂടെ, ഇവരെ കണ്ടിട്ട് കുറച്ചുകൂടെ വയലൻസ് ആവാനാണ് ചാൻസ് കൂടുതലുള്ളത്.
ഇപ്പൊ അവന്റെ കുഞ്ഞു ശബ്ദമായിരിക്കും നമുക്ക് വയലൻസ് വെച്ച് നമുക്ക് ചിലപ്പോൾ അവനെ അടക്കാൻ പറ്റും. പക്ഷെ അവൻ മുതിർന്നു വരുമ്പോൾ വീണ്ടും വീണ്ടും അവന്റെ ശബ്ദം കൂടും, അതായത് പ്രകൃതം കൂടും, ഈ വയലൻസ് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് പിന്നെ തടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്കായിരിക്കും നമ്മൾ ആ കുട്ടിയെ കൊണ്ടുപോകുന്നത്. അതാണ് പിന്നെ നമ്മൾ പറയുന്നത് ദുർഭാഷയാണ് ഞാൻ പറഞ്ഞാലും ഒന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ പരാതി പറയുന്ന കേട്ടിട്ടില്ലേ.
ഞാനൊരു ചേച്ചിയെ കണ്ടിട്ടുണ്ടായിരുന്നു, ആ ചേച്ചിക്ക് ഒരു മോനുണ്ട് കേട്ടാ. ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് അവന് ഈ ഇച്ചിരി വികൃതിയാണ്, അപ്പൊ ഈ വികൃതി ആയതുകൊണ്ട് ചേച്ചി കമ്പെടുത്ത് അടി കൊടുക്കും. അടി കൊടുക്കുമ്പോഴത്തേക്കും ഇവന് വാശി കൂടുതലാണ്, വാശി കൂടുതലായിട്ട് അങ്ങോട്ട് അമ്മ അടിക്കും, തിരിച്ച് വേറൊരു കമ്പെടുത്ത് മകൻ തിരിച്ച് അമ്മ അടിക്കും. അങ്ങോട്ട് ഇവിടെ ഓടിച്ചിട്ട് തിരിച്ച് എന്നുവെച്ചാ അവന് തിരിച്ചടിക്കാൻ പാടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അമ്മ പറയുന്നത് കേൾക്കണമെന്നുള്ളത് പോലെ അറിയാൻ പറ്റാത്തതിന് കാര്യം ഇതേ ഇവൻ കാണിക്കുന്ന അതേ വാശി അമ്മയിൽ നിന്ന് അതുപോലെ കിട്ടുന്നതാണ്.
അതെ, അത് തെറ്റായ പാഠമാണ്. ആ കുട്ടി എന്തുകൊണ്ടാണ് ഈ വയലൻസ് ഉണ്ട്? അച്ഛനമ്മമാർ അവിടെ ശാന്തമായിട്ട് നിന്നിട്ട് ആ കുട്ടിയെ മാക്സിമം അത് എപ്പോഴാണ് കുട്ടിയുടെ ദേഷ്യം അങ്ങനെ നിൽക്കില്ല, തണുത്ത് വരുമ്പം വിളിച്ചിരുത്തി പറഞ്ഞു നീ ചെയ്ത് എത്രമാത്രം തെറ്റായിരുന്നു, നീ അമ്മയെ അടിക്കാൻ പാടുണ്ടായിരുന്നു, അമ്മയെ അടിക്കുക മുതിർന്നവരെ നിന്നെ പെറ്റു വളർത്തിയ ആളല്ലേ, ഇതെല്ലാം പറഞ്ഞ് കുട്ടിയിലൊരു പശ്ചാത്താപം ഉണ്ടാക്കണം. എന്നിട്ട് ഇനി ഈ കാര്യം ആ കുട്ടി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ ഓരോ കാര്യം ഒരു പാവ എടുത്തിപ്പോൾ അവൻ എറിഞ്ഞു എന്ന് വെച്ചോ, അവൻ്റെ പ്രിയപ്പെട്ട പാവയാണ് അവൻ വാശിക്കെറിഞ്ഞ്, നമ്മൾ ഒരു സെൻറ്റിമെൻ്റൽ അവിടെ കാണിക്കണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പാവ എടുത്തിട്ട് അതിനെ നമ്മളൊന്ന് തലോടണം, അപ്പോഴേ അവൻ അടുത്തോട്ട് വരും. എന്ത് പ്രിയപ്പെട്ട നല്ല പാവയായിരുന്നു, ഇതിനെ നീ ഇന്നലെ അതിനെ വേദനിച്ചാണില്ലേ എന്ന് പറഞ്ഞ് തലോടുമ്പോൾ ഇവ അടുത്ത് വന്നിരുന്ന് പതിയെ പതിയെ അവനും തലോടാൻ തുടങ്ങി. ഈ ഈ വസ്തുവിനെ അവൻ്റെ ഇമോഷണലി ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവരണം. ഒരു ഏതൊരു വസ്തുവിനും അതിൻ്റെതായ മൂല്യമുണ്ട്, അതിനെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ആ കുട്ടിയെടുത്ത് പറഞ്ഞ് അതിൻ്റെ വാല്യൂവിനെ കുറിച്ച് ആദ്യം നമ്മളൊരു ഇമോഷണലായിട്ടായിരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത്, അതിനൊരു ജീവനുണ്ട് എന്നുള്ള രീതിയിൽ. പിന്നീട് പിന്നീട് നമുക്ക് ആ വസ്തുതയുടെ മൂല്യത്തിനെയാണെന്ന് കുട്ടിക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് അതിൻ്റെ പ്രായത്തിനനുസരിച്ച് വളർന്നു വരുമ്പോൾ അത് മനസ്സിലാകും. അങ്ങനെയാണ് അതിനെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഇതൊരു പാഴ്വസ്തുവാണെന്നുള്ള രീതിയിൽ അവനെ അടിച്ചുടയ്ക്കാനും എറിഞ്ഞ് തകർക്കാനും ഒക്കെ ഉള്ള ഒരു പ്രവണത വരുമ്പോൾ നമ്മൾ കയ്യും കെട്ടി നോക്കിയിരിക്കുക, അവനേക്കാളും ഉച്ചത്തിൽ ആക്രോശിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എന്നിട്ട് ഒരിക്കലും അവനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാതെ പോകുമെന്നുള്ളതാണ് പ്രധാന കാര്യം.
ഇപ്പോൾ നമ്മുടെ ശരീരം വേദനിപ്പിക്കുന്നതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ശരീരം എത്രത്തോളം വാല്യുബിൾ ആണെന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കാൻ പാടില്ല എന്നും കൂടെ കുറച്ച് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഈ ശരീരം വേദനിപ്പിക്കുക എന്നുള്ളത് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വളർന്നു വരുമ്പോൾ ഒരു ആത്മഹത്യ ടെൻഡൻസിക്കൊക്കെ കാരണമായേക്കാം.
അങ്ങനെ പോവില്ല, എന്നാലും ഒരു സാഡിസം പോലുള്ള ഒരു പ്രവണത
കൂടുതൽ വളർന്നു വന്നു എപ്പോഴും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു.
എപ്പോഴും ഈ ദുർവാസികൾ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുകാലത്ത് കാണിക്കുന്ന ഇതെല്ലാം അങ്ങനെ ആ കുട്ടികളിൽ വളർന്ന് വളർന്ന് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുഞ്ഞുകാലത്ത് സൈലൻ്റ് ആയിട്ടിരുന്ന പല കുട്ടികളും പിൽക്കാലത്ത് വയലൻ്റ് ആയിട്ടുണ്ട്, വയലൻ്റ് ആയിട്ടിരുന്ന പല കുട്ടികളും സൈലൻ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് അവരുടെ പിന്നീടുള്ള ചുറ്റുപാടുകളെ ആശ്രയിച്ചിരിക്കും അത്തരം കാര്യങ്ങൾ. പക്ഷെ കുട്ടിക്കാലത്ത് ഒരു കുട്ടിയുടെ വളർച്ച കാണുമ്പോൾ മാതാപിതാക്കൾ എങ്ങനെ ആ കുട്ടിയെടുത്ത് പെരുമാറി ആ കുട്ടിയിൽ ശാന്ത സ്വഭാവവും സാമൂഹിക മര്യാദകളെ പാലിക്കുന്ന ഒരു രീതിയും വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കണമെങ്കിൽ നമ്മൾ പാരൻറ്റിങ്ങിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ.
അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ അവൻ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അവൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്തി കൊണ്ടുവരുന്ന ഒരു കാലം വരെ ഈ ഒരു ദുർവാശിയും ഇത്തരം നടപടികളും എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. ചില കുട്ടികൾ വളർന്നു വന്നതിന് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ടൂറ് പോകണമെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം പട്ടിണി കിടന്നിട്ടുള്ള ഒരു പെൺകുട്ടി എനിക്കറിയാം, അവൾക്ക് ടൂറ് പോകാനുള്ള ക്യാഷ് കൊടുക്കാൻ അച്ഛൻ്റെ കയ്യിൽ, ഇപ്പോൾ കൂലിപ്പണിക്കാരനായ ഒരു അച്ഛനാണ് എങ്കിൽ നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അച്ഛന് കഴിഞ്ഞില്ല എങ്കിലും ഇവള് മൂന്ന് ദിവസം പട്ടിണിയാണ്.
അതെ, ആ പറഞ്ഞത് കറക്റ്റാണ്. അത് ഈ വളർന്നു വരുന്ന ഇങ്ങനെയുള്ള ശീലങ്ങളിൽ കൂടി വളർന്നു വരുമ്പോഴുണ്ടാകുന്ന കുട്ടിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ ടോപ്പിക് ഇത്രയേ ഉള്ളൂ, കുട്ടികളുടെ വാശി അതിനൊരു പരിധിയുണ്ട്, ആ പരിധി ലംഘിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ അതിനൊരിക്കലും വളം വെച്ചു കൊടുക്കരുത്, അതിന് വഴിമരുന്നിടരുത്. പകരം നമ്മൾ എത്രത്തോളം അവരെ നിയന്ത്രിച്ച് ശാസിക്കുന്നത് ഒരു പരിധിവരെ കൊള്ളാം, പക്ഷെ അത് ഓവറാകരുത്. അവൻ നയപരമായിട്ട് വേണം കുട്ടികളുടെ ഇടപഴകുവാൻ, അവനെ കൂടുതൽ സ്നേഹിച്ച്, അതായത് വഴക്കൊക്കെ നാളി പറഞ്ഞോളൂ, പക്ഷെ വഴക്ക് പറഞ്ഞതിന് ശേഷം പിടിച്ചിരുത്തി സ്നേഹത്തോടെ ലാളിച്ച് അവൻ എന്തുകൊണ്ടാണ് ഞാൻ വഴക്ക് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടിയെ നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ടാക്കി മാറ്റി അവനിലുള്ള ഇത്തരം ദുർഗുണങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയും, അല്ലെങ്കിൽ കഴിയണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലേ ലക്ഷ്മി? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ കുറച്ച് പേർക്കെങ്കിലും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്രമഠം ആർ ജെ അയ്യർ,
ആർ ജെ ലക്ഷ്മി,
നമസ്കാരം.
നമസ്കാരം.